ഭക്ഷണത്തിൽ അലർജി ഉണ്ടാകാൻ സാധ്യതയുള്ള ഘടകങ്ങൾ പരിശോധിക്കുന്നതിനും ഇതിലെ നിയന്ത്രണങ്ങളുമെല്ലാം ഉൾപ്പെടുത്തി പുതിയൊരു മാനദണ്ഡം ഓസ്ട്രേലിയയും ന്യൂസിലൻഡും പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ഒപ്പം സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങൾ തിരിച്ചു വിളിക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ചും കേൾക്കാം. GMO ആൻഡ് അലർജൻസ് രംഗത്ത് ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റായ മെൽബണിലുള്ള ഡോക്ടർ പ്രകാശ് നായർ വിശദീകരിക്കുന്നു.
നമസ്കാരം പ്രകാശ് നായർ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡലീഷ്.
പ്രകാശ്, ഓസ്ട്രേലിയയിൽ ഇപ്പോൾ പുതിയതായിട്ട് ഒരു റിപ്പോർട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ അലർജൻസുമായി ബന്ധപ്പെട്ട്. അത് മുൻവർഷങ്ങളിൽ അധികം കാണാത്ത ഒരു റിപ്പോർട്ടാണല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയതായിട്ട് ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്? അതിന്റെ ഒരു വിശദാംശങ്ങൾ പങ്കുവയ്ക്കാം.
പ്രധാനമായും കഴിഞ്ഞ മാസം അലർജൻ ബ്യൂറോ പ്രസിദ്ധീകരിച്ച ഒരു ഗൈഡ്, അതിന്റെ പ്രകാരം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിന് അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ള അലർജൻ റിസ്ക് റിവ്യൂ നടത്താനും അതുവഴി ഉള്ള അലർജൻ ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കാനും ആ ഗൈഡ് വളരെയധികം സഹായിക്കും. ഇതിൽ പ്രധാനമായും മൂന്ന് തരത്തിലാണ് ക്രോസ് കോൺടാക്റ്റുകൾ ഉണ്ടാകുന്നത്. അതിലൊന്ന് അൺഎക്സ്പെക്റ്റഡ് അലർജൻ, അപ്രതീക്ഷിതമായോ ആകസ്മികമായോ ചേർക്കപ്പെടുന്നതും. രണ്ടാമതായി കൃഷിസ്ഥലത്ത് വെച്ചുണ്ടാകുന്ന ക്രോസ് കോൺടാക്റ്റ്. മൂന്നാമതായി ഫുഡ് ഫ്രോഡ്. അപ്പം ഇതിൽ അൺഎക്സ്പെക്റ്റഡ് അലർജനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായും ഒരു ഉദാഹരണത്തിന്, ബനാന ചിപ്സ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായി ഉപയോഗിക്കുന്ന എണ്ണയ്ക്ക് പകരം പീനട്ട് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള അലർജൻ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടും. അതുപോലെ തന്നെ കറി പൗഡർ ഒരേ കൃഷി സ്ഥലത്ത് തന്നെ വെച്ചുണ്ടാക്കുമ്പോൾ ക്രോസ് കോൺടാക്ട് മൂലം ഇത് മിക്സ് ആവുകയും മറ്റ് അലർജൻ അതുവഴി ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ഇതേ കൂടാതെ കൃഷിസ്ഥലത്ത് വെച്ചുണ്ടാക്കുന്ന കുടിക്കലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. പ്രധാനമായിട്ട് സോയ്, ലൂപ്പിൻ, ഗോതമ്പ്, ബാർലി എന്നിവ വിള പരിക്രമമായി ക്രോപ്പ് റൊട്ടേഷനായി കൃഷി ചെയ്യാറുണ്ട്. കൂടാതെ ഒരേ കൃഷിസ്ഥലത്ത് തന്നെ ഉപയോഗിക്കുന്ന യന്ത്ര സാമഗ്രികൾ ഉപയോഗിക്കുന്നത് മൂലവും ഈ ക്രോസ് കോൺടാക്ട് വരാം. ഇത് കൂടാതെ തന്നെ ഈ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ വിളവെടുപ്പിന് ശേഷം അവ ഒരേ സ്ഥലത്ത് സ്റ്റോർ ചെയ്യുമ്പോഴും ഈ മിക്സിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഗൈഡിൽ പറയുന്നത്. ഇതിനെ കൂടാതെ ഫുഡ് ഫ്രോഡിനെ പറ്റിയും ഇതിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ഇല്ലീഗൽ ആണെങ്കിലും ഈ പറയുന്നത് പോലെ ഉദാഹരണത്തിന് ജീരകപ്പൊടിയിലൊക്കെ ഒരുപാട് കപ്പലണ്ടി തോട് ഒക്കെ കൂട്ടിക്കലർത്തി വരാറുണ്ട്. ഇത് അറിയാതെ തന്നെ നമ്മൾ ഫുഡ് പ്രൊഡക്റ്റിൽ വരികയും അലർജി ഉണ്ടാക്കാനുള്ള കാരണമാവുകയും ചെയ്യും. ഇതിനെപ്പറ്റി വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതാണ് ഈ ഗൈഡുകൾ.
ഓക്കെ, അപ്പൊ പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഗൈഡിലെ പ്രധാന ഉള്ളടക്കമാണ് ഇപ്പോൾ വിശദീകരിച്ചത്. എന്താണ് പ്രധാനമായിട്ടും ഈ ഗൈഡ് ലൈനിൽ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന അലർജൻസ് ഏതൊക്കെ?
അതിൽ പറയുകയാണെങ്കിൽ അലർജൻസിൽ നമ്മളുടെ ഫുഡ് സ്റ്റാൻഡേർഡ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലെ കോഡ് പ്രകാരം പ്രധാനമായും 10 ഉൽപ്പന്നങ്ങളാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ലേബലിംഗ് ആവശ്യമായി വരേണ്ടത്. അതിൽ പീനട്ട്, ട്രീ നട്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ആൽമണ്ട്, കാഷ്യു, ഹേസൽ നട്ട്, ബ്രസീൽ നട്ട് മുതലായവയെല്ലാം വരും. അതുപോലെ തന്നെ സീരിയൽ പ്രൊഡക്ട്സ്, പ്രധാനമായും വീറ്റ്, ബാർലി, ഓട്സ് മുതലായവ. ഇത് മൂലമാണ് ഏറ്റവും കൂടുതൽ സീലിയാക് രോഗം, അപകടകരമായ രോഗം ആൾക്കാരിൽ വരുന്നത്. ഇത് കൂടാതെ പാൽ, മുട്ട, സെസാമി, ലൂപ്പിൻ, ക്രസ്റ്റേഷ്യ, ഫിഷ്, സോയ്, ഇവ ഇത്രയുമാണ് 10 പ്രധാനമായിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷന് നമുക്ക് ലേബലിംഗ് ആവശ്യമായി വരുന്നത്. ഇതേ കൂടാതെ സൾഫേറ്റ് 10 mg ഒരു കിലോഗ്രാമിൽ കൂടുതൽ വരികയാണെങ്കിലും ഫുഡ് അഡിക്റ്റീവ്സ് ആയി ചേർക്കുന്നവ ലേബലിംഗ് ആവശ്യമായി വരും. ഇതാണ് പ്രധാനമായും ഇവിടെ മാൻഡേറ്ററി ലേബലിംഗിൽ ആവശ്യമായുള്ള ഫുഡ് പ്രൊഡക്റ്റുകൾ.
ഓക്കെ, അപ്പോൾ ഈ അലർജികളുടെ കാര്യം, അലർജി വരാൻ സാധ്യതയുള്ള ഘടകങ്ങളാണല്ലോ അലർജൻസ് എന്ന രീതിയിൽ പറയുന്നത്.
അതെ അതെ അതെ, അത് ഓരോ രാജ്യത്തും അത് വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രം.
അപ്പോൾ ഇത് ഇക്കാര്യത്തിൽ പുതുതായിട്ട് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി ഓട്സ് ഉൾപ്പെടുത്തിയതായി കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരിക്കാൻ കഴിയും.
അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ രാജ്യത്തും വ്യത്യസ്തമായ ഫുഡ് റെഗുലേഷൻസ് ആണുള്ളത്. അപ്പം അതിൽ ഈ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഫോളോ ചെയ്യുന്ന ഫുഡ് ലേബലിംഗ് റെഗുലേഷൻ, പ്രത്യേകിച്ച് ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറഞ്ഞ ലേബൽ ഭക്ഷണ പദാർത്ഥത്തിൽ ലേബലിംഗ് നടത്തണമെങ്കിൽ അതിൽ വീറ്റ്, ഓട്സ്, റൈ, ബാർലി എന്നിവ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് പ്രധാനമായും നമ്മളൊരു ലബോറട്ടറി ടെസ്റ്റ് നടത്തിയതിനു ശേഷം അവിടെ നോട്ട് ഡിറ്റക്റ്റബിൾ എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഗ്ലൂട്ടിൻ ഫ്രീ എന്ന് ലേബൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് പ്രധാനമായും ചെയ്യുന്നത് എലൈസ ടെസ്റ്റ് വഴിയാണ് ഗ്ലൂട്ടിന്റെ അളവ് കണ്ടെത്തുന്നത്. ഓസ്ട്രേലിയയിൽ അതൊരു 5 PPM താഴെ, അതായത് 5 mg/kg താഴെ കണ്ടെത്തിയാൽ മാത്രമേ ഗ്ലൂട്ടിൻ ഫ്രീ ആയി കണക്കാക്കാൻ കഴിയൂ. പക്ഷേ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഈ അമേരിക്കയിലും യു കെയിലും ഒക്കെ ഓട്സ് അടങ്ങിയിരുന്നാലും അവർ അത് ഗ്ലൂട്ടിൻ ഫ്രീ ലേബലിംഗിൽ അത് അത്ര നിർബന്ധമല്ല. ഈ അടുത്ത കാലത്തായി ഓസ്ട്രേലിയയിലെ ഒരു ഒരു മാനുഫാക്ചറേഴ്സ് അവർ ഗ്ലൂട്ടിൻ അകത്ത് ഓട്സ് കണ്ടെത്താനുള്ള ഒരു കിറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്തായി. അതിനകത്ത് അവനിൻ പ്രോട്ടീൻ കണ്ടെത്താനുള്ള കിറ്റ് ഡെവലപ്പ് ചെയ്തതിനാൽ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫുഡ് പ്രൊഡക്ട്സിൽ ഓട്സ് അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയും. കൂടാതെ ഇതും വ്യത്യസ്തമായി അമേരിക്കയും യു എസ് എയിലും നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം ഇവിടെ ഉള്ളത്, മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗ്ലൂട്ടിൻ നോട്ട് ഡിക്റ്റബിൾ ലെവലിലാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ യു എസ് എയിലും യു കെയിലും ഇത് 20 mg താഴെ ഉണ്ടെങ്കിലും അവിടെ ഗ്ലൂട്ടിൻ ഫ്രീ ലേബൽ ലഭ്യമാവും. അതാണ് തമ്മിലുള്ള ഒരു വ്യത്യാസം.
ഓക്കെ, അപ്പൊ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഫുഡ് റീകോൾ എന്നുള്ള കാര്യം. സ്ഥിരമായി ഒന്ന് ഉദ്ദേശിക്കുന്നതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഫുഡ് റീകോൾ പല സൂപ്പർ മാർക്കറ്റുകളും നൽകാറുണ്ട്. അതുകൊണ്ട് അത് എങ്ങനെയാണ് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത്?
സാധാരണ ഇത് ഓസ്ട്രേലിയൻ ഫുഡ് ന്യൂസിലാൻഡ് ഫുഡ് സ്റ്റാൻഡേർഡ് പ്രകാരം വിവിധ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഫുഡ് റീകോളിൽ ചെയ്യുന്നതിനാൽ നിലവിലുണ്ട്. സാധാരണയായി ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികൾ അവർക്കൊരു റീകോൾ പ്ലാൻ ഉണ്ടായിരിക്കും. അവിടുത്തെ സ്റ്റാഫ് എന്ത് ചെയ്യണം, റീകോൾ ഒരു റീകോൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നതിനെ പറ്റി. പക്ഷെ പ്രധാനമായി ഇപ്പം അലർജൻ റീകോൾ ഡിക്ലറേഷനെ പറ്റിയുള്ള റീകോൾ വരികയാണെങ്കിൽ ഇത് സംഭവിക്കുന്ന തെറ്റായ ലേബലിംഗ് മൂലം സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പ്രകാരമുള്ള ക്രോസ് കോൺടാക്റ്റോ അല്ലെങ്കിൽ റോ ഇൻഗ്രീഡിയൻസ് നമ്മൾ വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് ടെസ്റ്റ് ചെയ്യാതെ ഫുഡ് പ്രൊഡക്റ്റ് ചേർക്കുന്നത് മൂലമുള്ള കണ്ടാമിനേഷൻ മൂലമുള്ള അലർജൻ റിസ്ക് വരും. കൂടാതെ ലേബലിംഗിലുള്ള പരിചയക്കുറവ്, പിന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ വരുന്ന പാക്കറ്റുകളിലെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പാകപ്പിഴകൾ, ഇതൊക്കെ കൊണ്ട് ഫുഡ് റീകോളുകൾ ഉണ്ടാകാം. ഇപ്പം അലർജൻ ബ്യൂറോയുടെ ഒരു കണക്ക് പ്രകാരം 2016 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 146 പ്രൊഡക്ട് റീകോൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ കസ്റ്റമർ കംപ്ലയിൻസ് ആണ്. ഏകദേശം 66 കസ്റ്റമർ കംപ്ലയിൻസും അത് തന്നെയുമല്ല ഗവൺമെന്റ് റുട്ടീനായിട്ട് അലർജൻ ടെസ്റ്റിംഗ് നടത്തും. പൊതുവെ കൗൺസിലുകളുമെല്ലാം ടെസ്റ്റിംഗ് നടത്താറുണ്ട്. അത് രണ്ടാമതായി വരുന്നതാണ്. പിന്നെ കമ്പനികൾ തന്നെ ടെസ്റ്റിംഗ് നടത്തി അവർ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് എണ്ണത്തിൽ. അപ്പം നമുക്കെന്തെങ്കിലും ഒരു ഒരു കംപ്ലയിന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ കൗൺസിലിലെ എൻവയോൺമെന്റ് ഓഫീസറുമായി ബന്ധപ്പെട്ടാൽ ആ ഫുഡ് പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാനും തുടർ നടപടി സ്വീകരിക്കാനും കഴിയും.
ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു ഫുഡ് പ്രോഡക്റ്റ് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അതേ കുറിച്ച് സമീപിക്കേണ്ടത്?
തീർച്ചയായും അത് നമ്മൾ ആദ്യമായി നോക്കേണ്ടത് നമ്മൾ ഫുഡ് ലേബലിംഗ് തന്നെയാണ്. ലേബലിംഗിൽ നമ്മൾ ഉണ്ടെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ഒരു അലർജിക് റിയാക്ഷനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ കൗൺസിലിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഹെൽത്ത് ഓഫീസർമാർ വന്ന് ഈ പ്രൊഡക്റ്റ് ടെസ്റ്റിങ്ങിന് അയക്കും. സീൽ ചെയ്തിട്ട് കൗൺസിൽ കംപ്ലയിന്റ് സാമ്പിളായിട്ട് തന്നെ അയക്കും. ആ അയക്കുന്ന സാമ്പിളിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ടുള്ള തുടർ നടപടികൾ ഗവൺമെന്റ് അത് സ്വീകരിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ജനുവരി മാസത്തിൽ തന്നെ 2 പ്രൊഡക്റ്റ് റീകോൾ വന്നിട്ടുണ്ട്. ഒന്നൊരു കൊറിയൻ സ്വീറ്റ് റൈസിന് പാൻകേക്ക്, അതിനകത്ത് എഗ് അലർജി എഗ് അടങ്ങിയിരിക്കുന്നതിനാൽ അത് റീകോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൾസിന്റെ ഒരു ഒരു ABC സ്പ്രെഡ് എന്ന് പറഞ്ഞു വരണം, അത് അതിനകത്ത് പീനട്ട് അൺഡിക്ലെയർഡ് പീനട്ട് അടങ്ങിയിട്ടുണ്ടായതുകൊണ്ട് അത് പിൻവലിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെ പലപ്പോഴും കംപ്ലയിന്റ് വഴിയാണ് പലപ്പോഴും ഇത് അറിയാൻ കഴിയുന്നത്.
അങ്ങനെയാണ് ഫുഡ് റീകോൾ ഒക്കെ സംഭവിക്കുന്നതും?
അതെ, അങ്ങനെയാണ് ഫുഡ് റീകോൾ പലപ്പോഴും സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് വഴിയോ അല്ലെങ്കിൽ ഇത് ഓൾറെഡി മാർക്കറ്റിൽ പോയി കഴിയുമ്പോൾ കമ്പനി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ടെസ്റ്റിങ്ങിനായിട്ട് നമുക്കൊക്കെ വരും. അത് പലപ്പോഴും പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഡിറ്റക്ടബിൾ ലെവലിലുള്ള എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അവരത് പ്രൊഡക്റ്റ് റീകോൾ ചെയ്യും. അതൊരു വലിയ ഒരു സാമ്പത്തിക നഷ്ടം കൂടിയാണ് കമ്പനികൾക്ക്.
അപ്പോൾ പ്രകാശ്, ഈ ലേബലിംഗുമായി ബന്ധപ്പെട്ട് ഈ അലർജൻസിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ പൊതുവായിട്ടൊന്ന് പറയാം.
നമ്മളെപ്പോഴും ഇപ്പം അലർജൻ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഒരേ പ്രൊഡക്റ്റ് തന്നെ ഒരേ സമയം നമ്മൾ വാങ്ങുകയാണെങ്കിൽ പോലും നമ്മളെപ്പോഴും അലർജൻ ലേബലിംഗ് കൃത്യമായി വായിച്ചിരിക്കണം. കാര്യം ഒരു സമയം ഒരു ലോട്ടിൽ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് പോലായിരിക്കണമെന്നില്ല അടുത്ത ലോട്ടിൽ വരുന്നത്. ചില ചിലപ്പോൾ സമയത്ത് അവരുടെ എന്തെങ്കിലും ക്രോസ് കോണ്ടാക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് ഡിക്ലെയർ ചെയ്തിരിക്കും, ലേബലിംഗിൽ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു സമയം എടുക്കുന്ന അതേ പ്രൊഡക്റ്റ് അതേ സമയം തന്നെ നമുക്ക് പിന്നൊരിക്കൽ എടുക്കുമ്പോൾ അതിലുണ്ടാവണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും.
ഓക്കെ,
നമുക്ക് ലേബലിംഗിനെ പറ്റി വിശദമായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് ഈ ഈ മാസം അവസാനത്തോടു കൂടി ഫുഡ് സ്റ്റാൻഡേർഡ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഒരു പുതിയ അലർജൻ ലേബലിംഗ് നിയമം പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. അതിൽ എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അവരിപ്പോൾ പ്രപ്പോസ് ചെയ്തേക്കുന്ന പ്ലെയിൻ ഇംഗ്ലീഷ് ലേബലിംഗ് പ്രപ്പോസൽ എന്നാണ് അതിന് പറയുന്നത്. പീൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പ്രത്യേക ഫോർമാറ്റിൽ ഒരുപോലെ എല്ലാ ഫുഡ് പ്രൊഡക്റ്റുകളും ലേബൽ ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ഒരു പ്രപ്പോസലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടു കൂടി അത് അത് നിലവിൽ വരും. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിലവിൽ തന്നെ നമുക്ക് കൊണ്ടൊരു ലേബലിംഗ് ഇത്, പക്ഷെ അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തേക്കുകയാണ്. അത് ലേബൽ എവിടെ പ്രദർശിപ്പിക്കണം, ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് എങ്ങനെ ഉണ്ടായിരിക്കണം, അതുപോലെ കണ്ടെയ്ൻസ് എന്ത് ഗ്ലൂട്ടിൻ, ഗ്ലൂട്ടിൻ ആണെങ്കിൽ ഗ്ലൂട്ടിൻ, ട്രീ നട്ട് ആണെങ്കിൽ ട്രീ നട്ട്, പീനട്ട് ആണെങ്കിൽ പീനട്ട്, അത് വ്യക്തമായി ബോർഡ് ലെറ്റേഴ്സിൽ എഴുതണം എന്നൊക്കെയുള്ള ഒരു നിയമം ഇപ്പം വരും. അത് വന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു.
പ്രകാശ്, വളരെയധികം നന്ദി ഇതിന്റെ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചു.
താങ്ക് യു.